ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@amc.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം, പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം, ആദിം ഫലം മരണമെന്നോർക്ക് കർത്തനിൽ ജീവൻ നൽകുനീശൻ. പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം, പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ. the ത്രസിക്കും മർത്യരെ, മൃത്യുഭീതി മാറിടും മുറ്റുമാ. കർത്തനിൽ വിശ്വസിക്കും മർത്യരെ, മൃത്യുഭീതി മാറിടും മുറ്റുമാ. കർത്തനിലാശ്രയിക്ക, പാപത്താൽ ദൈവത്തെ ജസ് നഷ്ടരായ ജനങ്ങൾ നാം. ചേർക്കാനായി വരും നാൾ വരെ മരണമൊരു നിദ്രയെന്നോർക്കണം. ഭക്തരെ ചേർക്കാനായി വരും നാൾ വരെ മരണമൊരു നിദ്രയെന്നോർക്കണം. ദൈവത്തേജസ് നഷ്ടരായ ജനങ്ങൾ നാം. പാപത്താൽ ദൈവത്തേജസ് നഷ്ടരായ ജനങ്ങൾ നാം. അതിൻ ഫലം മരണമെന്നോർക്ക് കർത്തനില്ല ജീവൻ നൽകുമീശം. പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം. പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടികളിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന്റെ ഈ ശബ്ദകൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ. എന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ 8157940345 എന്ന നമ്പറിൽ വിളിക്കുക. ഈ പരിപാടികൾ ഓൺലൈനായി ശ്രവിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org സന്ദർശിക്കുക. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പരാജയം എന്ന വിഷയത്തെ സംബന്ധിച്ച ചില ചിന്തകളാണ് ഇന്നു മുതൽ വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുവാൻ ശ്രവിക്കുവാൻ പോകുന്നത്. ഇന്നും എന്നും സ്വർഗീയ ദാനങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്നത്തെ തിരുവചന ചിന്തയുമായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സന്ദർശിക്കുന്ന, സ്പർശിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ പരാജയങ്ങളിലും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ സംഭവിച്ച എല്ലാ പരാജയങ്ങളിലെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടി നോക്കിക്കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കട്ടെ, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ഒരു പുസ്തകശാലയിലെ വ്യക്തിത്വ വികസനത്തിനുള്ള പുസ്തകങ്ങളുടെ വിഭാഗത്തിൽ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പുസ്തകം കണ്ടു. തലക്കെട്ട് തന്നെ സ്മാർട്ട് ആളുകൾ പരാജയപ്പെടുമ്പോൾ എന്നായിരുന്നു. വിജയത്തെക്കുറിച്ചുള്ള വിശാലമായ പുസ്തകങ്ങളുടെ മധ്യഭാഗത്ത് പരാജയത്തെക്കുറിച്ചുള്ള ഒരു ഏകാന്ത പുസ്തകം സ്ഥാപിച്ചിരിക്കുന്നു. വീട്ടിലെത്തി അധികം വൈകാതെ ഞാൻ ആ പുസ്തകത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അതിൻ്റെ പുറങ്ങളിൽ പരാജയപ്പെട്ട, കണിശതയും മിടുക്കരും കഴിവുള്ളവരുമായ ആളുകളുടെ ആഴത്തിലുള്ള വേദനാജനകമായ കഥകൾ ആ വാക്കുകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. പരാജയം ഒഴിവാക്കാൻ പര്യാപ്തമായ 7 രഹസ്യങ്ങൾ അതിൽ പരാമർശിച്ചിരുന്നു. അവ എന്താണെന്നറിയാൻ പ്രതീക്ഷയോടെ ആ പുസ്തകത്തിലൂടെ എൻ്റെ കണ്ണുകൾ പരതി നടന്നു. രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പരാജയം ഒഴിവാക്കുന്നതോ വിവേചനപരമായതോ ആയ ഒന്നല്ലെന്നും അതെല്ലാവർക്കും ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ പെട്ടെന്നോ അല്ലെങ്കിൽ വൈകാതെയോ സംഭവിക്കും എന്ന അസ്വസ്ഥജനകമായ സന്ദേശമാണ് ഞാൻ മനസ്സിലാക്കിയത്. പരാജയത്തെക്കുറിച്ചുള്ള ദൈവീക ഉദ്ദേശം എന്തായിരിക്കും? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിജയിക്കാനല്ല, വിശ്വസ്തരായിരിക്കുവാൻ വേണ്ടിയാണ്. പരാജയം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പരാജയം എന്ന വാക്ക് തന്നെ ഇതിനോടകം പലരുടെയും ആത്മാഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ബോധത്തെ തകർത്തിട്ടുണ്ടാകും. ക്രിസ്തീയ ജീവിതത്തിൽ സവിശേഷവും സങ്കീർണവുമായ ഘടകമാണ് നമ്മുടെ വിളി അഥവാ ദൈവീക ക്ഷണം. ദൈവം നമ്മെ ക്ഷണിച്ചതിന് പുറകെയുള്ള ദൈവശാസ്ത്രമാണ് ഞാനിവിടെ പരാമർശിച്ചത്. ഈ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എപ്പോഴും വിജയിക്കാനല്ല, മറിച്ച് വിശ്വസ്തരായി തുടരാനാണ് എന്ന്. നമ്മുടെ പല ഉദ്യമങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടേക്കാം. പരാജയങ്ങൾക്ക് നടുവിലും നമ്മൾ വിശ്വസ്തരായി തുടരുന്നിടത്താണ് നമ്മുടെ വിജയം. വിശ്വസ്തരായി തുടരുക എന്ന വിളിയുടെ ദൈവശാസ്ത്രം പരാജയത്തിനായി ഒരുവനെ തള്ളിവിടുന്നില്ല എന്നുകൂടിയുണ്ട്. ദൈവം വിശ്വസ്തരായി ഇരിക്കുവാൻ വിളിച്ചതുകൊണ്ട് ഒരാൾക്ക് പരാജയത്തോടുള്ള അഭിനിവേശം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വേലയിൽ പോലും നമ്മൾ പരാജയപ്പെട്ടേക്കാം. വിളിയോടുള്ള വിശ്വസ്തത പരാജയത്തെ തടയുന്നില്ലെന്നും തിരിച്ചറിയുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ജീവിതത്തിൽ പരാജയപ്പെടുന്ന നിരവധി മേഖലകളുണ്ട്. പരാജയം ലജ്ജാകരവും മാനസിക അസ്വാസ്ഥ്യവും ആത്മവിശ്വാസ കുലപാതകയുമാണ്. പരാജയം മൂലം ചില ആളുകൾ സ്വന്തം ആത്മാവിനെ പോലും നശിപ്പിച്ചു കളയുന്നു. പരാജയം നിങ്ങൾക്ക് നല്ലതായിരിക്കാനുള്ള ചില കാരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഒന്നാമതായി, നിങ്ങൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പരാജയം നമ്മളെ സഹായിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നു, കാരണം നമ്മൾ വളരെയധികം ചെയ്യുവാനും മാത്രമല്ല എല്ലാം സ്വയം ചെയ്യുവാനും ശ്രമിക്കുന്നു. ഒരു ലക്ഷ്യം നേടുന്നതിനായി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, അവരുടെ ആവശ്യകതയെ നാം അവഗണിക്കുന്ന തരത്തിൽ സ്വന്തം കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ബൈബിൾ പറയുന്ന ഒരു കാര്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 15:5 പരാജയത്തിന് നമ്മെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള കഴിവുണ്ട്. കൂടാതെ നമ്മുടെ സമസ്ത മേഖലകളിലും കർത്താവിനെ ആവശ്യം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ പരാജയം നമ്മെ സഹായിക്കുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായി കർത്താവിൽ ആശ്രയിച്ചാൽ അവൻ നമുക്ക് തന്നിട്ടുള്ള കഴിവിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് എത്തിച്ചേരാനും മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് ദൈവത്തെ ആവശ്യമാണെന്നും ഓർമ്മപ്പെടുത്തുന്നു. വിജയത്തിനായുള്ള നമ്മുടെ കുതിപ്പിൽ നമ്മുടെ പ്രേരണകൾ പരിശോധിക്കുവാനും പരാജയം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത്, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ അതോ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണോ എന്നുള്ള ഒരു പുനർചിന്തയ്ക്ക് അവസരം ഒരുക്കുന്നു. രണ്ടാമതായി, നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഭാവിയിൽ വിജയത്തിലേക്ക് വീണ്ടും വരുവാനാകും.
എനിക്ക് കേക്കുകൾ ഉണ്ടാക്കാൻ അറിയാം. ഒരു പാചകക്കുറിപ്പ് ഉപയോഗിച്ച് കൃത്യമായി മിക്സ് ചെയ്താൽ പോലും ഏതെങ്കിലും കാരണത്താൽ പാകമാകാനുള്ള സമയം കഴിഞ്ഞ ശേഷം അവനിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ചിലപ്പോൾ നടുവിൽ താഴ്ന്ന രൂപത്തിലോ അല്ലെങ്കിൽ വളരെ വിണ്ടുകീറിയ രീതിയിലോ ആയിരിക്കും പുറത്തെടുക്കുക. അതിന്റെ കാരണം ഒരിക്കൽ നമ്മൾ മനസ്സിലാക്കിയാൽ ഭാവിയിൽ ആ തെറ്റുകൾ ഒഴിവാക്കി കുറച്ചുകൂടി മെച്ചമുള്ള രൂപമാക്കി പാചകം ചെയ്യുവാൻ നമ്മൾ ശീലിക്കും. പാചക പരാജയം പാചകക്കുറിപ്പിന്റെ പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ പാചക വിദഗ്ധരുടെ അടുക്കിലേക്ക് മടങ്ങാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതുപോലെ വ്യക്തിപരമായ പരാജയം ബൈബിളിലേക്കും ദൈവത്തിലേക്കും മടങ്ങാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:12, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർ ആർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ എന്ന് പറയുന്നു. സങ്കീർത്തനങ്ങൾ 139:24 വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പരാജയ കാരണങ്ങൾ എന്തുതന്നെയാണെങ്കിലും നമ്മളെ ഇന്നത്തെ പരാജയത്തിൽ എന്നും നടത്താനല്ല ദൈവീക ഉദ്ദേശമെന്ന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. 3, നിങ്ങളുടെ പരാജയം ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയായിരിക്കാം. കായിക മത്സരങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചില മത്സരങ്ങൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി അവസാനിപ്പിച്ചേക്കും. ഒരു റൺസിന്റെ തോൽവി സംഭവിച്ചാൽ അതൊരു പരാജയമായി കരുതുക വയ്യ. അപ്പോൾ പരാജയം എന്നത് കാഴ്ചപ്പാടിന്റെ കൂടിയാണ്. 4, പരാജയങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നതാണ് ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അങ്ങനെ പറയുന്നത് തന്നെ ദഹിക്കാൻ പ്രയാസമാണ്, പക്ഷേ അവ സത്യമാണ്. വിജയത്തെ ഒന്നിലധികം വിധത്തിൽ നിർവചിക്കാം. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പരാജയങ്ങൾ ഫിനിഷിംഗ് ലൈനിന് മുമ്പായി അവസാനിപ്പിക്കുന്നതോ കടലാസിൽ ചുവന്ന അക്ഷരത്തിൽ F അടയാളപ്പെടുത്തിയതോ അല്ല, പക്ഷേ നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നതിൽ പരാജയപ്പെടുത്തുന്നിടത്താണ് നമ്മൾ പരാജയം സമ്മതിക്കുന്നത്. ഗുരുതരമായ വഴികളിൽ സഞ്ചരിച്ച് പരാജയപ്പെട്ടവരാണെങ്കിൽ കൂടി പിന്നീട് ദൈവത്തിലേക്ക് തിരിയുകയും പരാജയത്തിൽ നിന്ന് പഠിക്കുകയും വിജയം വരിക്കുകയും ചെയ്ത അനേകം ആളുകളുടെ ജയപരാജയങ്ങളുടെ കഥകൾ ബൈബിൾ വിവരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിജയകരവും തികഞ്ഞ അല്ലെങ്കിൽ കുറ്റമറ്റതായ ആളുകളുടെ കഥകൾ, ചരിത്രങ്ങൾ മാത്രമേ ബൈബിളിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ എനിക്ക് ആശിക്കാൻ അധികമൊന്നും വകയില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എന്നെ പ്രചോദിപ്പിക്കാൻ ഉതകുന്ന ജീവിത പാഠങ്ങളാണ് ബൈബിളിൽ വിവരിച്ചിട്ടുള്ളത്. എന്നെ പോലെ സമ സ്വഭാവമുള്ള നിങ്ങൾക്ക് നമ്മളെപ്പോലെ സമ സ്വഭാവമുള്ള പല ആളുകളുടെയും ജീവചരിത്രം പ്രയോജനകരമായിരിക്കും, പ്രചോദനകരമായിരിക്കും. പൗലോസ് ഒരു നല്ല ഉദാഹരണമാണ്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവന്റെ അനുയായികൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ യേശുവിനെ കുറിച്ചുള്ള സുവാർത്ത പങ്കുവെക്കുവാൻ തുടങ്ങി. യഹൂദന്മാരായിട്ടുള്ള ആളുകളടക്കം അനേകം ആളുകൾ കർത്താവിന്റെ ശിഷ്യന്മാരായി വിശ്വാസികളായി തീർന്നു. യഹൂദ നേതാക്കന്മാർ ഇതിൽ വളരെ അസ്വസ്ഥരായിരുന്നു. യേശുവിനെ ക്രൂശിച്ചതിലൂടെ കാര്യങ്ങൾ തങ്ങൾ ശരിയായി കൈകാര്യം ചെയ്തു എന്ന് അവർ കരുതി. ശൗൽ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വിശേഷാൽ അസ്വസ്ഥനായിരുന്നു. ശൗലിനെ കുറിച്ച് നമ്മൾ ആദ്യമായി വായിക്കുമ്പോൾ അവൻ കൊലപാതകത്തിൽ പങ്കാളിയായിരിക്കുകയായിരുന്നു. സ്തേഫാനോസ് എന്ന വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ വസ്ത്രങ്ങൾക്ക് അവൻ കാവൽ നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ ആദ്യമായിട്ട് ശൗലിനെ കുറിച്ച് വായിക്കുമ്പോൾ കാണുന്നത്. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു എന്നതായിരുന്നു സ്തേഫാനോസിന്റെ കുറ്റം അവനെ കൊല്ലുവാനുള്ള കാരണം. സ്തേഫാനോസിന്റെ മരണത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് ശൗൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ശൗൽ യെരുശലേമിലെ ക്രിസ്ത്യാനികളെ പിടികൂടി ജയിലിലടച്ചു. ശൗൽ യെരുശലേമിൽ യേശുവിന്റെ അനുയായികളെ പീഡിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. വീടുതോറും പോയി ആളുകളെ തടവറയിലേക്ക് വലിച്ചിഴച്ചു. യേശുവിന്റെ മാർഗക്കാരായ ആളുകളെ പീഡിപ്പിച്ചും യേശുവിന്റെ ശിഷ്യന്മാർക്കെതിരെ വധഭീഷണി മുഴക്കിയും പോരാത്തതിന് അന്യദേശമായ ഡമാസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള യേശു മാർഗക്കാരായ ആളുകളെ പീഡിപ്പിക്കാനുള്ള തന്ത്രവും അധികാര പത്രവുമായി പോകുന്ന യാത്രാമധ്യേ ശൗൽ യേശുവിനെ കണ്ടുമുട്ടി. യേശുവുമായുള്ള അത്ഭുതകരമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവനൊരു വിശ്വാസിയായി തീർന്നു. ശൗൽ എന്ന പേരിന് പകരം പൗലോസ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. പൗലോസ് തന്റെ പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു. ദമാസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ച് യേശു പൗലോസിനെ കണ്ടുമുട്ടിയപ്പോൾ ദൈവത്തെ സേവിക്കുവാനുള്ള തന്റെ ശ്രമങ്ങളിൽ താൻ പരാജയപ്പെട്ടുവെന്ന് പൗലോസ് മനസ്സിലാക്കി. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുകയല്ല, പീഡിപ്പിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പൗലോസ് തന്റെ പരാജയങ്ങളിൽ നിന്ന് പഠിച്ചപ്പോൾ അവന്റെ ജീവിതം ആകെ മാറി. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് പകരം അവൻ യേശുവിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാൻ തുടങ്ങി. പൗലോസിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠങ്ങൾ: നിങ്ങളുടേതായിട്ടുള്ള പരാജയങ്ങൾ കാരണം നമ്മുടെ നല്ല പ്രവൃത്തികൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. പുതിയ കാഴ്ചപ്പാടുകളോടുകൂടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. പൗലോസിനെ പോലുള്ള ഒരു കൂറിനെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുന്നുവെങ്കിൽ നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. പൗലോസ് പറഞ്ഞു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. 1 തിമൊഥെയൊസിന് എഴുതിയ ലേഖനം 1:15 ജയിക്കാതിരുന്നാൽ പോലും പരാജയങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന പാഠങ്ങൾ പലപ്പോഴും നമ്മളെ തന്നെ കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. 5, പരാജയം അന്തിമമായിട്ടുള്ള കാര്യമല്ല. മിസ്രായീമിൽ നിന്നും ഇസ്രായേലിനെ നയിച്ച മോശ തന്റെ ശുശ്രൂഷയുടെയും ജീവിതത്തിന്റെയും അവസാനത്തിലെത്തി. വർഷങ്ങളോളം താൻ പോരാടിയ ലക്ഷ്യസ്ഥാനമായ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമെന്ന വാഗ്ദത്ത ദേശത്തേക്ക് മോശ ജനങ്ങളോടൊപ്പം പ്രവേശിക്കുകയില്ലെന്ന് ദൈവം അവനെ അറിയിച്ചിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിലും നേതാവെന്ന നിലയിലും ദൈവം അവനെ വിലമതിച്ചുവെങ്കിലും നേതൃ പരാജയത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് മോശ. വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം ദൈവം തടഞ്ഞത് മോശയ്ക്ക് അനുഗ്രഹമായി മാറി. സ്വർഗം ഉറപ്പിച്ച വിശുദ്ധന്മാരിൽ ഒരാളായി മോശ മാറി. ദൈവം മോശയെ നിത്യമായ മെച്ചമായ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി. ദൈവം തന്റെ മക്കളെ പരാജയപ്പെടുത്തുവാൻ അനുവദിക്കുന്നത് അവൻ അവരെക്കുറിച്ച് മനസ്സിൽ കരുതിയിരിക്കുന്ന മഹത്തായ ഉദ്ദേശ ലക്ഷ്യ പ്രാപ്തിക്കു വേണ്ടിയാണ്. അതുകൊണ്ട് പരാജയങ്ങളെ മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടരുത്. പരാജയത്തിന്റെ നിലനിൽപ്പ് വ്യാപ്തി എന്നത് പരാജയം ഒന്നിന്റെയും അവസാനമല്ല എന്ന തിരിച്ചറിവിൽ വിജയിക്കുവാനുള്ള മാർഗങ്ങൾ പുനരാവിഷ്കരിക്കുന്നതുവരെയാണ്. പരാജയങ്ങളെ അതിന്റെ വിവിധ ഭാവങ്ങളെ ശരിയായ രീതിയിൽ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചാൽ ജീവിതത്തിലെ പരാജയങ്ങളെ മറന്ന് പ്രത്യാശയോടെ തിരിച്ചു വരുവാൻ സാധിക്കും. വീണ്ടും വിജയത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ദൈവത്തിന് എന്നെ ഒരിക്കലും ഒന്നിനും ഇനി വേണ്ടെന്ന്, എന്നിലൂടെ ഒന്നും പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന്. ദൈവം തകർന്ന ആളുകളെ സ്നേഹിക്കുന്നു എന്നതാണ് സത്യം. അവന് അവരെ മാറ്റുവാൻ സാധിക്കും. നമ്മുടെ കുറവുകൾ, പരാജയങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം കാണുന്നത് മറ്റൊന്നാണ്. ഒരു ദിവസം നമ്മൾ ആരായിത്തീരുമെന്ന് ദൈവം കാണുന്നു. ഇന്നേ തന്നെ ദൈവം അത് കാണുന്നുണ്ട്. പൂർണമായി പരാജയപ്പെട്ടവർക്ക്, തങ്ങളുടെ ജീവിതം ആകെ താറുമാറായവർക്ക്, ഏറ്റവും അടിത്തട്ടിൽ ആയവർക്ക് പോലും ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങളായിരിക്കുന്ന തകർന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിന് നിങ്ങളെ മഹത്വത്തിന്റെ ഔന്നത്യത്തിൽ എത്തിക്കുവാൻ സാധിക്കും. പ്രിയ സഹോദര, പ്രിയ സഹോദരന്മാരെ, ഈ സന്ദേശം ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് പ്രസക്തമല്ല എങ്കിൽ പോലും ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമായി വരും. നിങ്ങൾ എവിടെയുള്ളതാണെന്നോ എത്ര താഴത്തേക്ക് പതിച്ചു എന്നുള്ളതോ ഒന്നും പ്രസക്തമല്ല. നിങ്ങൾ ഏറ്റവും അടിത്തട്ടിലെത്തുമ്പോൾ ആ നാളിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, ദൈവം നിങ്ങളെ അപ്പോഴും സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ആ സമയങ്ങളിൽ നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റാതിരിക്കട്ടെ. അങ്ങനെ അകലുമ്പോൾ പരാജയത്തിൽ തന്നെ ആയിത്തീരുവാൻ ഇടയാകും. ദൈവസ്നേഹം, ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നു, ദൈവം നിങ്ങളെ തിരിച്ച് വരുവാൻ ഇടയാക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ പരാജയങ്ങളെ കുടഞ്ഞിട്ട് വിജയത്തിലേക്ക് ഉയരുവാൻ നമ്മളെ ദൈവം സഹായിക്കും. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് പുതിയ അവസരത്തിലേക്കുള്ള തുടക്കമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ, വളരുവാൻ, പഠിക്കുവാൻ, മെച്ചമുള്ളതായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കുവാനും ത്യാഗപൂർണമായ ജീവിത ശൈലിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാനും മറ്റുള്ളവരെ സേവിക്കുവാനും മെച്ചപ്പെടുവാനുമുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. അത്തരത്തിലുള്ള ഒരു പരാജയത്തിൽ തുടരുവാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ. വിജയം അങ്ങയിൽ നിന്ന് വരുന്ന വിശുദ്ധമായ അനുഗ്രഹമാണ് എന്നതും അങ്ങയുടേതായിട്ടുള്ള സാന്നിധ്യം ഞങ്ങളെ പരാജയത്തിൽ നിന്നും ഉയർന്നു വരുവാൻ സഹായിക്കുന്നു എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുവാൻ അങ്ങയുടെ നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല മാനവും മഹത്വവും അങ്ങെടുക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
എൻ സ്വർഗനാഥനേ
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1800833231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.